തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുമെന്ന് അരുളിച്ചെയ്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയുടെ പഠന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഖ്യാപുസ്തകം 14 അധ്യായത്തിന്റെ 9 വാക്യം, നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 9. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. Do not be afraid of the people of the land. മരുഭൂമിയിലെ ഇസ്രായേലി ചരിത്രത്തിൽ അവരുടെ അവിശ്വാസത്തിന്റെ ഒരു പ്രകട ഭാവമാണ് ഇവിടെ നാം കാണുന്നത്. സത്യത്തിന് ഒരിടത്തും ഒരിക്കലും ജനസമ്മതി ലഭിച്ചിട്ടില്ല, ഇനിയൊട്ട് ലഭിക്കുകയുമില്ല. എന്നാൽ ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ദൈവിക വാഗ്ദത്തം മറക്കാതെ ദൈവിക സത്യത്തിന് വേണ്ടി നിലനിന്ന രണ്ട് പേരെ നമുക്ക് സംഖ്യാപുസ്തകം 14 അധ്യായത്തിൽ കാണാം. ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം അവർ മറന്നില്ല. പുറപ്പാട് പുസ്തകം 3:8 ഞാൻ അവരെ മിസ്രയമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, അമോര്യർ, ഹിത്യർ, കനാന്യർ, പെരിസ്യർ, യബൂസ്യർ, ഹിവ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് തന്നെ അവരെ കൊണ്ടുപോകുവാനും ഇറങ്ങി വന്നിരിക്കുന്നു. ഇതായിരുന്നു വാഗ്ദത്തം. ഇറങ്ങി വന്നിരിക്കുന്നു എന്ന വാഗ്ദത്തം ഇസ്രായേൽ ജന മറന്നുപോയി. എന്നാൽ യോശുവയും കാലേബും ആ ഇറങ്ങി വന്നവന്റെ വാക്കുകളെ പരിപൂർണമായി വിശ്വസിച്ചിരുന്നു. ദേശം വാഗ്ദത്തം ചെയ്തവൻ തന്നെ ആ ദേശം ഒറ്റുനോക്കുവാൻ ഇവരെ അയക്കുവാനായി മോശയോട് നിർദ്ദേശിച്ചു. യോശുവയും കാലേബും ഒഴികെ ബാക്കി പോയ 10 പേരും 12 പേരും അവരെ ഉൾപ്പെടെ 12 പേരും പ്രഭുക്കന്മാരായ ഗോത്ര തലവന്മാരായിരുന്നു. ദേശം ഉറ്റുനോക്കി മടങ്ങി വന്ന ഇവർ യോശുവയും കാലേബും ഒഴിച്ചുള്ള ബാക്കി 10 പേരും നിരാശയുടെ വാക്കുകളാണ് ഉച്ചരിച്ചത്. 10 പ്രഭുക്കന്മാരാണ് പോയത്. ഇവർ 10 പേരും നിരാശയുടെ വാക്കുകൾ ഉപയോഗിച്ചു. സംഖ്യാപുസ്തകം 13:28 നോക്കുക. പാലും തേനും ഒഴുകുന്ന ദേശം തന്നെയാണ്, എങ്കിലും ആ ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലുപ്പവുമുള്ളവയാകും. എങ്കിലും ദേശം നല്ലത് തന്നെയാണ്, വിശാലമായതാണ്, സമൃദ്ധമായതാണ്, പാലും തേനും ഒഴുകുന്ന ദേശമാണ്, അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞതുപോലെ ദേശം നല്ലതാണ്. എങ്കിലും ആ എങ്കിലും എന്നുള്ള വാക്കാണ് ജനത്തിൻ്റെ ഇടയിൽ പ്രശ്നമുണ്ടാക്കിയത്. എപ്പോഴും ഇരുണ്ട വശം അഥവാ വൈഷമ്യങ്ങളിലേക്ക് നോക്കുന്നവരാണ് മനുഷ്യർ. ഈ എങ്കിലുമാണ് വിശ്വാസത്തിൻ്റെ ശത്രു. ഈ ചിന്തയുള്ളവർ എപ്പോഴും സന്ദേഹത്തിലും ഭയപ്പാടിലുമാണ്. എന്തിനാണ് ഈ 12 പേരെ ഉറ്റുനോക്കുവാൻ അയച്ചത്? ഇവരെ ദൈവം രക്ഷിച്ചു കഴിഞ്ഞ് ആ ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ആരെല്ലാമാണെന്ന് വാഗ്ദത്തം കൊടുത്തപ്പോഴേ പറഞ്ഞതാ. ഇവരെ ദൈവം രക്ഷിച്ചു കഴിയുമ്പോൾ സ്വന്ത കഴിവ് കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് അവർക്ക് ഒരിക്കലും തോന്നരുത്. ദൈവമഹത്വം അവർ പറയണം. അതിനാണ് അവരെ 12 പേരെ അയച്ചത്. അതിൻ്റെ പ്രധാന കാരണം അവിടെയുള്ള ശത്രുവിൻ്റെ ബലവും കോട്ടയും എത്ര വലുതെന്ന് അവർ തന്നെ കണ്ട് മനസ്സിലാക്കണം. രണ്ടാമതായി, തങ്ങൾക്ക് സ്വന്തമാക്കാനുള്ളതെന്ന് എന്തെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടണം. അല്ലാതെ ഒരാൾ കൊടുത്തിട്ട് വാങ്ങിച്ചു എന്നല്ല, അവർ വാങ്ങിക്കേണ്ടുന്നത് എന്തെന്ന് അവർക്ക് തന്നെ ബോധ്യമാകണം. മൂന്നാമതായി, ശത്രുവിൻ്റെ ശക്തിയെപ്പറ്റി പ്രഭുക്കന്മാർ പറയുമ്പോൾ മാത്രമേ ജനം വിശ്വസിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ദൈവം അവരെ അയച്ചത്. എന്നാൽ ഈ 10 പേരുടെ വാക്കുകൾ അവിശ്വാസത്തിന്റെ ഇരുട്ടിൽ ഇസ്രായേൽ ജനത്തെ തള്ളിയിട്ടപ്പോഴും സത്യനാവുള്ള യഥാർത്ഥ ദൈവദാസനായ കാലേബിന്റെ വാക്കുകളാണ് നമ്മൾ 14:9 വായിച്ചത്. 14:9 യഹോവയോട് നിങ്ങൾ മത്സരിക്ക മാത്രം വരുത്. നമ്മോടുകൂടെ യഹോവയുള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. നമ്മോടുകൂടെ യഹോവയുള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. ഇന്ന് പലർക്കും ആ ഒരു ചിന്തയായില്ലാത്തത്. യഹോവ കൂടെയുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെയും എനിക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് ഒരു വ്യക്തി യഥാർത്ഥമായി വിശ്വസിച്ചാൽ അവൻ്റെ പ്രശ്നങ്ങൾ അവൻ്റെ മുമ്പിൽ ഒന്നുമല്ലാതെയാകും. എന്നാൽ എങ്കിലും എന്ന വാക്ക് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തിയ 10 പ്രഭുക്കന്മാരുടെ വാക്കുകളാണ് യോശുവയുടെയോ കാലേബിൻ്റെയോ വാക്കുകളേക്കാൾ ശക്തമായി ആ ജനം ഏറ്റെടുത്തത്. അതിനാൽ സഭയൊക്കെയും കരഞ്ഞു. അവർ മോശയ്ക്കും അഹരോനും എതിരായി പിറുപിറുത്തു. ഒരു തലവനെ നിശ്ചയിച്ച് നമുക്ക് മടങ്ങി മിസ്രയേമിലേക്ക് പോകാം എന്നവർ തീരുമാനിക്കുകയും ചെയ്തു. വിളിച്ചിറക്കിയ ദൈവത്തിന് എത്ര സങ്കടം തോന്നുമെന്നൊന്ന് ചിന്തിക്കുക. ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മിൽ എത്തിക്കാതെ അവയെ നമ്മിൽ നിന്ന് മാറ്റിക്കളയുക എന്നുള്ളതാണ് സാത്താന്റെ പ്രധാനപ്പെട്ട ജോലി. നാം അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അനേക വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തം പ്രാപിച്ച് നാം സന്തോഷം അനുഭവിക്കുന്നത് സാത്താൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതിനാൽ അതിനെ നമ്മിൽ നിന്ന് അകറ്റുന്നതാണ് അവൻ്റെ ദൗത്യം. ഒരിക്കലായി ക്രിസ്തു നമുക്ക് നേടി തന്ന സ്വാതന്ത്ര്യം, അതിനുവേണ്ടി അവൻ അനുഭവിച്ച കഷ്ടത സാത്താന്റെ മേൽ നമുക്ക് ജയോത്സവം നേടിത്തന്നു. എന്നാൽ തുടർന്ന് പോരാട്ടം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നാം തന്നെയാണ് ചെയ്യേണ്ടതെന്ന് യൂദാ 3 കാണാം. ഇത് നാം ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം തുടരുന്നതാണ്. ഇന്ന് മിക്ക ക്രിസ്ത്യാനികളും മരുഭൂമിയിൽ തന്നെയാണ്. കനാനിൽ പ്രവേശിച്ച് യുദ്ധം ചെയ്ത് അവകാശമാക്കാത്തതാണ് കാരണം. ഭയത്തിന് പുറകോട്ട് മാറുകയല്ല ഒരു ക്രിസ്ത്യാനിയുടെ ജോലി, ധൈര്യത്തോടെ മുൻപോട്ട് പോകുകയാണ്. ദൈവിക സത്യങ്ങൾ ആത്മാക്കളിൽ ഉറപ്പിക്കുന്നവരും ഭീരുത്വമില്ലാതെ ധൈര്യത്തോടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ കഴിയുന്നവരുമായി യഥാർത്ഥ കാലേബുമാരാണ്. അപ്പോൾ ഒരു യഥാർത്ഥ കാലേബിൻ്റെ ലക്ഷണം എന്താന്ന് ചോദിച്ചാൽ, അവൻ ദൈവിക സത്യങ്ങൾ ആത്മാക്കളിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നവനാണ്. അവൻ ഒരു കാര്യത്തെയും ഒരു വ്യക്തിയെയും ഭയമില്ല. ധൈര്യത്തോടെ ദൈവിക വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കുവാനും അത് ആളുകൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ അവരിൽ പറഞ്ഞുറപ്പിക്കുവാനും അവൻ ശ്രമിക്കും. യഹോവ നമ്മിൽ പ്രസാദിച്ചാൽ ആ ദേശം അവൻ നമുക്ക് അവകാശമായി തരും. ആ ദേശത്തേക്ക് കൊണ്ടുപോയി അവൻ നമുക്കതിനെ അവകാശമാക്കി തരും. യഹോവ നമ്മോട് കൂടെ വന്നാൽ അതിനാൽ നമ്മൾ ആ ദേശവാസികളെ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളെന്നും പലരെയും ഭയപ്പെടുന്നവര്. എന്തുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ നോക്കാം. സംഖ്യാപുസ്തകം 14:9 ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത് എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ 1 കാരണം, അവർ നമുക്ക് ഇരയാകുന്നു. അവർ നമ്മുടെ ഇരകളാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ, NIV ബൈബിളിൽ വി വിൽ സ്വാളോ ദം അപ്പ് എന്നാണ് കിടക്കുന്നത്. രണ്ടാമതായി അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു, ദർ പ്രൊട്ടക്ഷൻ ഇസ് ഗോൺ. എന്നാൽ നമുക്കൊരു സഹായകനുണ്ട്, അതാ കാലേബ് പറയുന്ന, അവൻ നമ്മുടെ കൂടെ വന്നാൽ ഈ കനാനിൽ പാർക്കുന്ന ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട, കാരണം അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു. മൂന്നാമതായി അവൻ നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട്, മൂന്നാമത്തെ ദൈവം നമ്മോട് കൂടെയുണ്ട്, ദ ലോർഡ് ഈസ് വിത്ത് അസ്, അവൻ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ആ ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ എത്ര ബലവാന്മാരായാലും അവരുടെ പട്ടണങ്ങൾ എത്ര ഉറപ്പും വലുപ്പവും ഉള്ളതായാലും നാം അവരെ ഭയപ്പെടേണ്ടെന്ന കാര്യമില്ല. സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രതികൂലങ്ങളെ, പ്രശ്നങ്ങളെ ഒരിക്കലും പർവ്വതീകരിക്കരുത്. എനിക്ക് കഴിവില്ല, ഞാൻ അശക്തനാണ്, ഇങ്ങനെ നിരാശയുടെ വാക്കുകൾ ഒരിക്കലും പറയരുത്. അത് സാത്താനെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ദൈവത്താൽ നമുക്ക് സകലതും സാധ്യമെന്നും അവൻ ബലവാനും യുദ്ധവീരനുമായ യഹോവയെന്നും കർത്താവിനെ ഉയർത്തിയാൽ അവൻ വലുതാകുകയും ശത്രു ചെറുതാകുകയും നാം വിജയികളാകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഓർക്കുക, യഹോവയെ നാം മഹത്വപ്പെടുത്തിയാൽ യഹോവ മഹത്വമുള്ളവനാകുകയും അവൻ വലുതാകുകയും ശത്രുവായ പിശാച് ചെറുതാകുകയും ദൈവത്തിൻ്റെ മക്കളായി നാം വിജയികളാകുകയും ചെയ്യും. കാലേബിന്റെ വാക്കുകൾ ധൈര്യം നൽകുന്ന ഒരു വിശ്വസ്തന്റെ വാക്കുകൾ അത്രേ. അവരുടെ ആശ്രയം പോയിപ്പോയതിനാൽ അവർ നമ്മുടെ ഇരകളത്രേ. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുവന്ന് നമുക്കത് തരും. നാം അവനോട് മത്സരിക്കുക മാത്രം ചെയ്യരുത്. ഇത് ഒരു നല്ല ആത്മീയ നേതാവിൻ്റെ ധൈര്യം തരുന്ന വാക്കുകളാണ്. ഒന്നിച്ചൊരു കാര്യം ചെയ്യാൻ പോയാൽ പല ചിന്താഗതിയോട് തമ്മി തല്ലിയാൽ നമുക്ക് ഒരിക്കലും ഒന്നും നേടാൻ കഴിയുകയില്ല. അതേസമയം ഒരേ മനസ്സോടെ, ഒരേ ആത്മാവോടെ, എല്ലാം പ്രാർത്ഥനയോടെ ചെയ്യുന്നവർക്ക് നല്ല ഒരു ആത്മീയ നേതാവിൻ്റെ ധൈര്യം കൊടുക്കുവാൻ കഴിയും. നാം ഇങ്ങനെ മറ്റുള്ളവരെ ക്രിസ്തുവിൽ ശക്തരാക്കുന്നവരാണോ? വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാലത്ത് ഹിമത്തിൻ്റെ തണുപ്പ് പോലെ അവൻ്റെ യജമാനന്മാരുടെ ഉള്ള തണുപ്പിക്കുന്നു എന്ന് സദൃശവാക്യം 25:13 കാണാം. വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാലത്ത് ഹിമത്തിൻ്റെ തണുപ്പ് പോലെ അവൻ യജമാനന്മാരുടെ ഉള്ളു തണുപ്പിക്കുന്നു എന്ന്. ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. അതെ, അവരെ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ ഏത് പ്രശ്നവും നിസാരമായി പരിഹരിക്കുവാൻ യഹോവ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. ഉദാഹരണമായി വചനത്തിൽ നിന്ന് അഭിഷക്തന്മാരായ രണ്ട് രാജാക്കന്മാരെ നമുക്ക് നോക്കാം. ഒന്ന് ശൗലും മറ്റേത് ദാവീദും. 1 Samuel 10:1 ശൗൽ രാജാവിൻ്റെ ശരണം പോയിപ്പോയതിനാൽ ഫെലിസ്ത്യ മന്നലനായ ശത്രുവിനെ അവൻ വലുതായി കണ്ട് ഭയപ്പെട്ടു. അപ്രകാരം ഇസ്രയേൽ ജനവും ഭയവിഹ്വലരായി. എന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ വിശ്വസ്തന്റെ ധൈര്യം ഒന്ന് ശ്രദ്ധിക്കാം. 1 Samuel 16:13 ദാവീദിന്റെ മുമ്പിൽ ഗോല്യാത്ത് വെറും ഒരു ഇര മാത്രം. അവർ നമ്മുടെ ഇരകളാകുന്നു. അത് മനസ്സിലാകാൻ വേണ്ടി ഈ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അവർ അഭിഷേകമുള്ളവൻ്റെ ശക്തിയാണ് വലുത്. ദാവീദിൻ്റെ മുമ്പിൽ ശക്തനായ ഗോലിയാത്ത് വെറും ഒരു ഇര മാത്രം. ഭീതിയിലാണ്ട ശത്രുവിൻ്റെ വാക്കുകളാണ് അവിടെ പറയുന്നത്. നീ എന്താ ഒരു നായെപ്പോലെ എൻ്റെ അടുക്കലേക്ക് വരുന്നു, ആർക്കാണ് വിജയം? അവിടെ ദാവീദ് താൻ ആരുടെ നാമത്തിൽ പോകുന്നു എന്നുള്ളത് ധൈര്യത്തോടെ പറഞ്ഞു. ദൈവത്തെ ഉയർത്തി, ശത്രുവിനെ ചെറുതായി കണ്ടു. അപ്പോൾ വിജയം ദാവീദിന് ലഭിച്ചു. ഇതാണ് അഭിഷക്തന്റെ പ്രത്യേകത. ദൈവത്തെ മഹത്വപ്പെടുത്തി, ശത്രുവിനെ ചെറുതാക്കി കാണിച്ചു, വിജയം ദൈവത്തിൻ്റെ പൈതലിന് ലഭിച്ചു. ആർക്കാണ് വിജയം? ശത്രുവിനെ ചെറുതായി കാണുന്നവന് മാത്രം. ആര് ദൈവത്തെ ഉയർത്തുന്നുവോ അവർക്കും മാത്രം. ഇന്ന് പലരും ഏത് ജോലിയിൽ ചെന്നാലും ഏത് വിഷയത്തിൽ ഇടപെട്ടാലും ഞാൻ തോൽക്കുന്നു 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 എന്ന് തോൽവിയെപ്പറ്റി പുലമ്പുന്നവരെ ഓർത്തുകൊള്ളുക, നീ എന്ന് യഹോവയെ ഉയർത്തുന്നുവോ അന്ന് മാത്രമേ നിനക്ക് വിജയം ലഭിക്കുകയുള്ളൂ. ശത്രുവിനെ നീ എന്ന് ചെറുതാക്കുന്നു അന്ന് മാത്രമേ നിനക്ക് വിജയം ലഭിക്കുകയുള്ളൂ. ഭയപ്പെടേണ്ട എന്ന് പല ആവർത്തി കർത്താവ് നിന്നോട് പറഞ്ഞു. എന്നാൽ നീ എപ്പോഴും ആ വാക്കുകളെ മറക്കുക. ചില കാര്യങ്ങൾ മാത്രം വചനത്തിൽ നിന്ന് ഭയപ്പെടേണ്ട എന്ന് ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങളുടെ ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി ചില കാര്യങ്ങൾ മാത്രം പറയാം. ഒന്നാമത്, ജീവിതയാത്രയിലെ അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിക്കും ഭയപ്പെടാതെ ഇരുന്നാൽ. രണ്ടാമത്, ക്ഷാമകാലത്ത് സംരക്ഷണം നിനക്ക് ലഭിക്കും. ഇന്ന് പലരും ജോലിയുടെ ക്ഷാമത്തെ ഓർത്ത് ഭാരപ്പെടുന്നു. എന്നാൽ ക്ഷാമകാലത്ത് നിന്നെ ക്ഷേമമായി പോറ്റുന്ന ഒരു ദൈവത്തെ നീ ഉയർത്തിയാൽ, ശത്രുവിനെ നീ ചെറുതാക്കിയാൽ, ക്ഷാമകാലത്ത് അവൻ നിനക്ക് സംരക്ഷണം തരുന്ന ദൈവമാ, ആപത്തിൽ നിന്ന് സംരക്ഷണം തരുന്ന ദൈവമാ, ബലഹീനതയിൽ ശക്തി നൽകുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. പരിശോധനയിൽ സഖിത്വം നൽകുന്ന നല്ലൊരു സഖിയാണ് നമ്മുടെ കർത്താവ്. മീതെ മറയ്ക്കുന്ന ഒരു വലിയ കരുതൽ അവനുണ്ട്. മരണാനന്തരമുള്ള ജീവൻ നിനക്ക് പ്രത്യാശയുടെ ജീവിതമാണ്. ഇത് നിനക്ക് ദാനമായി തരുന്ന ദൈവത്തെ നീ എന്തുകൊണ്ട് ഉയർത്തുന്നില്ല? നാം പലപ്പോഴും ശത്രുവിനെ കാരണം കൂടാതെ ഭയപ്പെടുന്നവരാണ്. യാഥാർത്ഥ്യം നേരെ മറിച്ചാണ്. അവനെ നാം ഭയക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. ഒത്തൊരുമയോടെ പ്രവർത്തിക്കുവാൻ ദൈവമക്കളെ നിങ്ങൾ ഒരുങ്ങുക. അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത് പോലെ സഭയിലെ വിശ്വാസികൾ ഒന്നിച്ച് നിൽക്കണം. ഈ ഒത്തൊരുമയ്ക്ക് വിഘാതമേൽപ്പിച്ചാൽ ദൈവിക ന്യായവിധി നിങ്ങളുടെ മേൽ ഉണ്ടാകുമെന്നതിൻ്റെ തെളിവാണ് ഈ 10 പേരുടെ ദുർവർത്തമാനം മൂലം ഇസ്രായേൽ സഭയിൽ സംഭവിച്ചത്. അവർ ഒരു ബാധ കൊണ്ട് മരിച്ചു എന്ന് സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 36-37 വാക്യങ്ങൾ കാണാം. ഇതൊക്കെ കണ്ടിട്ടും പശ്ചാത്തപിക്കാതെ പെട്ടകത്തിൻ്റെ പിന്നാലെ അല്ലാതെ വീണ്ടും യാത്ര ചെയ്തവർ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു. നീതിമാന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. എന്നാൽ യഹോവയ്ക്കെതിരായി സംസാരിച്ചവരുടെ മരണം അവന് തീരെ വിലയില്ലാത്തതും പ്രസാദകരമല്ലാത്തതുമാണെന്ന് മറന്നുപോകരുത്. അതിനാൽ യഹോവയോട് പറ്റി നിന്ന് യോശുവയും കാലേബും ആക്കിയ ഇടത്ത് കുടുംബമായി സന്തോഷത്തോടെ ജീവിച്ചതുപോലെ ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം, ആ കനാൻ ദേശം, അതെ, ഉയർന്ന ആത്മീയ ജീവിതത്തെ കാണിക്കുന്ന കനാൻ ദേശം നിനക്ക് പ്രാപ്യമാക്കണമെങ്കിൽ ആത്മീയ ഔന്നിത്യത്തിലെത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അവനെ ഉയർത്തുക, ശത്രുവിനെ ചെറുതായി കാണുക, വിജയം നിങ്ങൾക്കായിരിക്കും. ആത്മീയ കനാനിലെത്തുവാൻ, ആത്മീയ ഔന്നിത്യത്തിലെത്തുവാൻ എന്നെ കേട്ട നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഉയർത്തട്ടെ. ശത്രുവിനെ ഭയപ്പെടരുത്. യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ആ വാക്ക് ശ്രദ്ധിക്കുക, ഏത് പ്രവൃത്തി ചെയ്യാൻ പോയാലും യഹോവ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഇന്നത്തെ ഈ ചിന്ത തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.